الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن نبينا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد العشرة المبشرون സ്വർഗം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷാർത്ഥം അറിയിച്ചിട്ടുള്ള 10 സ്വഹാബിമാർ, സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഫദലുള്ള 10 ആളുകളാണ്. അവരുടെ ചുരുങ്ങിയ തർജ്ജമ ജീവചരിത്രമായിരുന്നു നമ്മൾ വായിച്ചിരുന്നത്. അതിൽ 10-ാമത്തെ ആളാണ് ആഷിറുൽ അഷറ എന്നറിയപ്പെടുന്ന, ഈ 10 പേരിൽ 10-ാമത്തവൻ എന്നറിയപ്പെടുന്ന മഹാനായ സ്വഹാബിയാണ് സഈദ് ഇബ്നു സെയ്ദ് ഇബ്നി അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ചില ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുന്നത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച 14-ാമത്തെ സ്വഹാബിയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന വ്യക്തി, അദ്ദേഹം ജാഹിലിയ കാലത്ത് തൗഹീദുള്ള ആളായിരുന്നു. അദ്ദേഹം മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം പിന്തുടർന്നിരുന്നില്ല. അവർ ചെയ്യുന്ന ഷിർക്ക്, അവർ ചെയ്യുന്ന കുഫർ, വിഗ്രഹാരാധന, അത് ബാത്തിലാണ് എന്ന് വിശ്വസിച്ച് അവരെ ഒഴിവാക്കി ഷാമിലേക്ക്, അന്നത്തെ കാലത്ത് തൗഹീദ് ഉണ്ടായിരുന്ന, ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ദീൻ പിന്തുടരുന്ന, ശരിയാത്ത് പിന്തുടർന്നിരുന്ന കുറച്ചാളുകൾ ബാക്കിയുണ്ടായിരുന്ന സ്ഥലം അന്വേഷിച്ച് പോയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത് മക്കാരുടെ ഭക്ഷണം അദ്ദേഹം കഴിക്കുമായിരുന്നില്ല. അവരർത്ഥത് അദ്ദേഹം തിന്നാറില്ലായിരുന്നു. അപ്പോൾ മുശ്രിക്കുകൾ അർത്ഥത് തിന്നാൻ പാടില്ല എന്ന ശരിയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഷിർക്കിനോടുള്ള വറാത്ത് കൊണ്ട്, വെറുപ്പുകൊണ്ട് മക്ക മുശ്രിക്കുകൾ, ഖുറൈശികൾ അർത്ഥത് അദ്ദേഹം തിന്നാറില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഹക്ക് അന്വേഷിച്ച്, ദീൻ അന്വേഷിച്ച് നസ്രാണികളുടെ അടുത്ത് പോയി, ഷാമിൽ പോയി, അതുപോലെ ഇറാഖിൽ ഒക്കെയുള്ള നസ്രാണികളുടെ അടുത്ത് അദ്ദേഹം പോയി. പക്ഷേ യഹൂദികളുടെയും നസ്രാണികളുടെയും ദീൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവർ തൗറാത്തിലും ഇഞ്ചിയിലും കൈകടത്തിയത്, അതുപോലെ അവർ ചെയ്യുന്ന ബാത്തിലായ ആചാരങ്ങളും വിശ്വാസങ്ങളും അതൊക്കെ കണ്ട് അദ്ദേഹം അത് മടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, അള്ളാഹുമ്മ ഇന്നി അലാ ദീൻ ഇബ്രാഹിം, അള്ളാഹു ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദീനിലാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ കാബയുടെ അടുത്ത് വന്ന് അദ്ദേഹം ഖുറൈശികളോട് പറയും, യാ മഅശറ ഖുറൈശ് വല്ലാഹിമാ മിൻകും അലാ ദീൻ ഇബ്രാഹിം ഗൈരി, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിമിൻ്റെ ദീനിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പം മക്കയിലെ മുശ്രിക്കുകളും യഹൂദികളും നസറാക്കളും ഒക്കെ ഇബ്രാഹിമിൻ്റെ ആൾക്കാരാണ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരാണ്, എല്ലാവരും അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയുന്നവരാണ്. പക്ഷെ നിങ്ങളൊക്കെ വെറും അവകാശവാദം മാത്രമാണ് പറയുന്നത്, തൗഹീദിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മൻഖബ, ഒരു മഹത്വമാണ്, അദ്ദേഹം ജാഹിലിയ കാലത്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടാൻ പോകുന്നത് കണ്ടാൽ അവരുടെ അടുത്ത് പോയി ആ കുട്ടികളെ വാങ്ങി അദ്ദേഹം വളർത്തുമായിരുന്നു. ഇത് സഹീൽ ബുഖാരിയിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ കുഴിച്ചു മൂടാൻ കൊണ്ടുപോകുന്ന കുട്ടികളുടെ അടുത്ത് പോയി ആ രക്ഷിതാക്കളോട് അദ്ദേഹം പറയും, ലാ തഖ്തുൽഹ, നീ ഇവളെ കൊല്ലരുത്, അന അക്ഫീകഹ മൗനതഹ, അവളുടെ ചിലവൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, ഫയഖുദുഹ, എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുപോകും, ഫൈദാ തറഅഅത്, അത് വളർന്ന് കുറച്ച് പ്രായമായാൽ ഈ കുട്ടിയുടെ ഉപ്പയുടെ അടുത്ത് ചെന്നിട്ട് പറയും, ഇൻഷി തദഫാതുഹ ഇലൈക് വ ഇൻഷി തഖഫൈതുക മൗനതഹ, നിനക്ക് വേണമെങ്കിൽ ഞാൻ തിരിച്ചു തരാം, അല്ലെ പ്രായമായി വിവാഹം കഴിപ്പിക്കാനൊക്കെ ആയാൽ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇവളെ ഇനിയും നോക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെയുള്ള സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ഇത് സഹീൽ ബുഖാരിൽ വന്നിട്ടുള്ളതാണ് ഈ സംഭവം. അദ്ദേഹത്തിൻ്റെ ഉപ്പ സയ്യിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിൻ്റെ ഉപ്പയായ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന വ്യക്തിയുടെ ഒരു മഹത്വമായി. ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്, അഫ്വാൻ, ഇദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സഹോദരനാണ് സെയ്ദ് എന്ന് പറയുന്ന സയ്യിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിൻ്റെ ഉപ്പയുടെ സഹോദരനാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ ഖത്താബ്. ഉമർ റളിയല്ലാഹുവിൻ്റെ സഹോദരൻ്റെ പേരക്കുട്ടിയാണ് സയ്യിദ് ഇബ്നു, ഉമർ റളിയല്ലാഹുവിൻ്റെ ളാപ്പയുടെ പേരക്കുട്ടിയാണ് സയ്യിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ, സയ്യിദ് ഇബ്നു സെയ്ദ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശക്തമായി എതിർത്തിരുന്നു, അദ്ദേഹത്തെ കുറെ പീഡിപ്പിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഹിറാ ഗുഹയുടെ അങ്ങോട്ട് പോയി, അവിടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഖത്താബ്, ഉമർ റളിയല്ലാഹുവിൻ്റെ ഉപ്പ, കുറേ ആളുകളെ, കുട്ടികളെ ഏർപ്പാടാക്കിയിരുന്നു സയ്യിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ കഷ്ടപ്പാട് അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കുറേ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് 14-ാമത്തെ ആളായിട്ടാണ് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവർ രണ്ടുപേരും, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹുവിൻ്റെ സഹോദരിയാണ്, ഫാത്തിമ ബിൻതുൽ ഖത്താബ്, ഇവ രണ്ടുപേരും മദീനയിലേക്ക് ഒരുമിച്ച് ഹിജ്റ പോയിരുന്നു. അദ്ദേഹത്തിന്റെ മഹത്വമായി ധാരാളം സംഭവങ്ങൾ കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞു, ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച അസ്സാബിഖൂനൽ അവ്വലൂൻ മുൻഗാമികളായ ആദ്യകാലക്കാരായ മുസ്ലിമങ്ങളിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ അഷറത്തുൽ മുബഷറൂനിൽപ്പെട്ട ആളാണ് സഈദുൻ ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം പങ്കെടുത്തു. ബദറിലൊഴികെ, ബദറിൽ ശത്രുക്കളുടെ വാർത്ത അന്വേഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെയും തുൽഹത്തു ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുനെയും നിയോഗിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ബദറിൽ പങ്കെടുത്തതായി കണക്കാക്കി ഗനീമത്തിന്റെ ഒരു ഓഹരി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവരൊക്കെ നരകത്തിൽ നിന്ന് മോചിതരാണ്, നരകം അവർക്ക് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. ലാ യദ്ഖുലുന്ന നാറ അഹദുൻ മിമ്മൻ ബായഅ തഹ്ത അശ്ജറ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടാകും. അദ്ദേഹം സാധാരണ മരണമാണ് മരിക്കുന്നതെങ്കിലും ഷഹീദിന്റെ സ്ഥാനമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയാണ്, അദ്ദേഹം മുജാബുദ്ദഅവയായിരുന്നു, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ഒരു കഥ സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഒരിക്കൽ അർവ ബിൻതു ഉവൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇദ്ദേഹവുമായി ഒരു പ്രശ്നമുണ്ടായി. തന്റെ ഭൂമി ഇദ്ദേഹം കയ്യേറിയിട്ടുണ്ട് എന്ന് അവർ പരാതി പറഞ്ഞു. അങ്ങനെ മർവാൻ ഇബ്നുൽ ഹക്കം എന്ന അന്നത്തെ ഭരണാധികാരിയുടെ മുന്നിൽ ഇവർ തമ്മിലുള്ള കേസ് വന്നു. അങ്ങനെ അദ്ദേഹം ഇവരെ രണ്ടുപേരെയും വിചാരണ ചെയ്തപ്പോൾ സയ്യിദ് ഇബ്നു സീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആന കുന്തു ആഖുദു മിൻ അർദി ഹശീഅൻ ബഅദ അല്ലദീ സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമി കയ്യേറുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസ് അത് കേട്ടിട്ട് പിന്നെ ഞാൻ ഇവളുടെ ഭൂമി കയ്യേറും അപഹരിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ മർവാൻ ഇബ്നുൽ ഹക്കം ചോദിച്ചു, മാ സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയത്തിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് താങ്കൾ കേട്ടത്? അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ അഖദ ശിബ്റം മിനൽ അർദി ളുൽമൻ, ആരാണോ ഒരു ചാൺ ഭൂമി ളുൽമായിക്കൊണ്ട് കയ്യേറുന്നത്, തുബഖഹു ഇലാ സബഇ അർദീൻ, ഏഴ് ഭൂമി താഴെയുള്ള ഏഴ് ഭൂമികൾ, ആ ഏഴ് ഭൂമികളിൽ നിന്നും ഈ അളവ് മണ്ണ് ഭൂമി അത് അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞ ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ മർവാൻ ഇബ്നുൽ ഹക്കം പറഞ്ഞു, ലാ അസ്അലുക ബയ്യിനതൻ ബഅദ ഹാദാ, ഇനി വിചാരണയൊന്നുമില്ല, ഇനി ഞാൻ നിന്നോടൊരു തെളിവും ചോദിക്കുന്നില്ല, താങ്കളോടൊരു തെളിവും ചോദിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയായപ്പോൾ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ, അള്ളാഹുവേ ഇവൾ കളവാണ് പറഞ്ഞതെങ്കിൽ, ഫഅമ്മി ബസറഹ വഖ്തുൽഹ ഫി അർളിഹ, അവൾക്ക് കണ്ണിന്റെ കാഴ്ച എടുത്ത് കളയണം, അതുപോലെ തന്നെ അവൾ ഈ കേസ് പറഞ്ഞ ആ ഭൂമിയിൽ തന്നെ അവൾ മരിച്ചു പോകണം എന്ന് പറഞ്ഞു. ഫമാ മാതത് ഹത്ത ദഹബ ബസറഹ, അങ്ങനെ ഈ സ്ത്രീയുടെ കാഴ്ച പോയി. ثم بين هي تمشي في ارضها اذ وقعت في حفره فماتت, അങ്ങനെ ആ മണ്ണിലൂടെ ആ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു കുഴിയിൽ വീണാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയ സംഭവമാണ്. സഹീഹ് മുസ്ലിമിലുള്ള സഹീഹായ റിവായത്താണ്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ ധീരനായ ഒരു പടയാളിയായിരുന്നു. ധാരാളം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. അതിനുശേഷം അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ കാലത്തൊക്കെയുള്ള യുദ്ധങ്ങൾ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിൽപ്പെട്ടതാണ് അദ്ദേഹം ഡമസ്കസ് കീഴടക്കുന്ന യുദ്ധത്തിൽ പങ്കെടുത്ത് അന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗം, അതിന്റെ ഫലമായി അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ ഭരണാധികാരിയെ നിയമിക്കുകയുണ്ടായി. അതുപോലെ യർമൂക്ക് യുദ്ധത്തിൽ, ഹിജ്റ 15 വർഷം നടന്ന യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വലിയ ഒരു സ്ഥാനം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മഹത്വമാണ്, അദ്ദേഹത്തിന്റെ മഹത്വം അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ സമയത്ത് മരിക്കുന്നതിന് മുമ്പായി അടുത്ത ഖലീഫയാകാൻ വേണ്ടി നിയമിച്ച, അതിനുവേണ്ടി തെരഞ്ഞെടുത്ത 6 പേരിലൊരാൾ അതിനുവേണ്ടി ഇദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു ഒഴിവാക്കി. ആ 6 പേരിൽ അദ്ദേഹം സയ്യിദ് ഇബ്നു സയ്യിദിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ അദ്ദേഹം അതിൽ അർഹനായിരുന്നു, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് 10 പേരിൽപ്പെട്ട ആളാണ്, അതുപോലെ ധാരാളം ഫദലുള്ള ആളാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിയതിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് തന്റെ കുടുംബക്കാരെ, തന്റെ ബന്ധുക്കളെ ഈ 6 പേരിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുമായുള്ള ബന്ധം വിചാരിച്ച് ആളുകൾ അദ്ദേഹത്തെ ഖലീഫയാക്കണ്ട, അടുത്ത ഖലീഫയാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കിയിരുന്നു, ഇബ്നു ഉമറിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഒഴിവാക്കിയതാണ് ഇദ്ദേഹത്തെ. ഇമാം ദഹബി റഹിമഹുല്ലാഹ് ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ ഈ 6 പേരിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇദ്ദേഹം പിന്നെ ഒരു അധികാരവും ഏറ്റെടുക്കാറില്ലായിരുന്നു. യുദ്ധത്തിന്റെ അമീറായിട്ട് പോകുമെന്നതല്ലാതെ ഭരണാധികാരം അദ്ദേഹം ഏറ്റെടുക്കാറില്ലായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇമാം ദഹബി പറയുന്നു ലം യകുൻ സഈദുൻ മുതഅഖിറൻ അൻ റുത്ബതി അഹ്ലി ശൂറ ഫി സാബിഖതി വൽ ജലാല. ഇദ്ദേഹത്തിന് ആ അഹ്ലി ശൂറയിൽപ്പെട്ട ആറ് ആളുകളുടെ ദർജ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കുള്ളതുപോലെയുള്ള ഫദ്ല് ഇദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടല്ല. വഇന്നമ തറഖഹു ഉമർ ലിഅല്ല യബ്ഖാലഹു ഫീഹി ശായിബത്തു ഹൽ. അങ്ങനെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാൽ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു പക്ഷപാതിത്വത്തിന്റെ ഒരു ചെറിയ അംശം അതിൽ സംശയിക്കപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ് കുടുംബക്കാരെ അതിൽ ഉൾപ്പെടുത്തി എന്ന് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ ഒഴിവാക്കിയത്. ലിഅന്നഹു ഖതനുഹു വബ്നു അമ്മിഹി, കാരണം അദ്ദേഹം സഹോദരിയുടെ ഭർത്താവുമാണ് അതുപോലെ തന്നെ പിതൃവിന്റെ പേരക്കുട്ടിയുമാണ്, എളാപ്പാന്റെ പേരക്കുട്ടിയുമാണ്. ഫഅഖ്റജ മിൻഹ വലദഹു വഅസബത. ഉമർ റളിയല്ലാഹു ശൂറയിൽ നിന്ന് മക്കളെയും തന്റെ അസബത്തിനെ തന്റെ അടുത്ത കുടുംബക്കാരെയും ഒക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയതാണ്. എന്നിട്ട് ദഹബി റഹിമഹുള്ള പറയുന്നു ഫല്യകുൻ ഫകദാലിക ഫല്യകുൻ അൽ അമലു ലില്ലാ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അമൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ആ ശൂറ തെരഞ്ഞെടുത്തപ്പോൾ തന്റെ കുടുംബക്കാരെ ഉൾപ്പെടുത്താൻ അർഹതയുണ്ടായിട്ടും അദ്ദേഹം ഒഴിവാക്കി, പൂർണ്ണമായ ഇഖ്ലാസ് ഉണ്ടാകാൻ വേണ്ടി. അതിൽ യാതൊരു തരത്തിലുള്ള ഹല്ലു നഫ്സ്, സ്വന്തം നഫ്സിന്റെ താല്പര്യം അതിൽ കടന്നുകൂടാതിരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു ചെയ്ത അതുപോലെ ആയിരിക്കണം അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്നവർ ചെയ്യേണ്ടത് എന്ന് ദഹബി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മദീനക്കടുത്തുള്ള അഖീഖ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. ഹിജ്റ 51 വർഷം 76 വയസ്സുള്ള സമയത്ത് അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ചെയ്തത്. മദീനയിൽ അദ്ദേഹം ഖബറക്കപ്പെട്ടു. സഅദ് ഇബ്നു അബി വഖാസും ഇബ്നു ഉമറും റളിയല്ലാഹു അൻഹുമ അവരാണ് അദ്ദേഹത്തെ ഖബറിലിറങ്ങി മറമാടിയത്. അദ്ദേഹത്തിന് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു. ഒരു സമയത്ത് നാലു പേര്, അതിനുശേഷം തൊലാക്കായിട്ടോ മരിച്ചിട്ടോ ഒക്കെ ആയിട്ട് ധാരാളം വിവാഹം അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. അതുപോലെ 34 മക്കൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്, റളിയല്ലാഹു അൻഹു വർദാ. ഇതാണ് ഇദ്ദേഹത്തിന്റെ ചെറിയ രൂപത്തിലുള്ള ചരിത്രം. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഈ സ്വഹാബത്തിന്റെ ഈമാനും അവരുടെ അമലും അവരുടെ അഖീദയും അവരുടെ ഇത്തിബാവും അനുകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها والحمد لله رب العالمين.